Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Sarvam Sat Matram. സദനുഭവം ഉണ്ടെങ്കിലും ഇവിടെ ഇപ്പൊ സത് അസത് പ്രതീതി രണ്ടും സത്തെന്ന് തോന്നുന്നു അസത്തെന്ന് തോന്നുന്നു. അസത്തിനെ ഇതിലേക്ക് ആരോപിക്കുമ്പോൾ പറയുന്നത് ശരീര സത്താണ്, എത്രയോ കാലമായത് ഉണ്ടാകും, എത്രയോ കാലം നിലനിൽക്കുന്നു, സത്താണ്. മറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരങ്ങൾ നശിക്കുന്നതായി കാണുന്നു, പല ശരീരം നശിക്കുന്നു ഉണ്ടാകുന്നു, അസത്താണ്. ഈ എല്ലാ ബോധവും വരുന്നുണ്ട്. ഒരാളോട് ആവശ്യപ്പെടുന്നത് സത്തെന്നോ അല്ലെങ്കിൽ അസത്തെന്നോ നിശ്ചയിക്കാന്ന് പറഞ്ഞാൽ രണ്ടനുഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്കിപ്പോ ഉണ്ടാകുന്ന ഈ അനുഭവം സത് അനുഭവത്തിന് നമ്മൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അങ്ങനെയുണ്ട്, സർവർക്കും അനുഭവമുണ്ട്, സദനുഭവം സർവരും ഈ അനുഭവത്തിലാണ്. പക്ഷെ അനുഭവത്തിന് അവർ ഒരു വിലയും കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാ? അടുത്ത നിമിഷം അവിടെ തന്നെ അസദനുഭവമുണ്ട്, പിന്നെ എങ്ങനെ സത്യനുഭവത്തിന് വില കൊടുക്കും? പറയുന്നു ഇത് സത്താണ്, എന്റെ മുമ്പേരിക്കുന്ന പുസ്തകം സത്താണെന്ന് അറിയുന്നു. പക്ഷെ ഈ അനുഭവത്തിന് എനിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അടുത്ത നിമിഷം ഈ പുസ്തകം അഗ്നിയിൽ ചാമ്പലായാൽ ഇത് അസത്. സത് അസത് അനുഭവം ഇത് രണ്ടും ഒരുപോലെ സർവത്ര നിൽക്കുന്നുണ്ട്. ഈ പ്രാകൃത ബുദ്ധിക്ക് സദനുഭവവും അസദനുഭവം ഉണ്ടാക്കിത്തരുന്ന ഈ ബുദ്ധിക്ക് കേവല സദനുഭവത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല, സത്തായിട്ട് ഇതിനെ ഗ്രഹിക്കാൻ കഴിയുന്നു. പ്രകാരാന്തരേണ അപ്പൊ മനസ്സിലാവുന്ന ഈ ബുദ്ധി കൊണ്ട് സാധ്യമല്ല, ഈ അറിവുകൊണ്ട് സത്തിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. ഈ അറിവിനെ ഒന്ന് പരിഷ്കരിക്കണം. അറിവിന്റെ പരിഷ്കരണം എന്താണ്? അറിവിലുള്ള ദോഷങ്ങളെ മാറ്റണം. അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന അജ്ഞാനാദി ദോഷങ്ങളെല്ലായ്മ ചെയ്യണം. അത് മാറ്റിക്കഴിഞ്ഞാൽ അറിവ് സത്തായി മാത്രം പ്രകാശിക്കുന്നു. സത് അറിവിനോട് ബന്ധപ്പെട്ടത്, അസത് അജ്ഞാനത്തോട് ബന്ധപ്പെട്ടത്. ഇതൊന്നു മാത്രം ശേഷിക്കുന്നു, അജ്ഞാനം നീങ്ങിയാൽ പിന്നെ അവിടെ അജ്ഞാനത്തോട് ബന്ധപ്പെട്ട അസത്ത് എങ്ങനെ നീക്കത്തില്ല. അതാണ് സദാനുഭവം, സദാത്മേകത്വ അനുഭവം. അതങ്ങനെ സംഭവിക്കുക, ഇനി അതിനെ കുറിച്ച് തന്നെ വിശദീകരിക്കുന്നു. സത് അനുഭവമാണ്, ഭാവനയല്ല, സ്മരണയല്ല, കേവല കൽപ്പനയല്ല, കേവല വിശ്വാസമല്ല, ഒന്നുമല്ല. വിശ്വാസത്തിന്റെ ആവശ്യമില്ല. എന്റെ മുമ്പ് ഇരിക്കുന്ന ഈ വസ്തു സത്താണെന്നറിയുന്നതാണ്. എനിക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യം, വിശ്വസിക്കുന്നവിടെ നേരിട്ടറിയാൻ വയ്യ. എന്നാൽ അങ്ങനെ ഒന്നുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരുന്നു. അവിടെയാണ് വിശ്വാസം, നേരിട്ടറിയാൻ കഴിയുന്നു. മേശയ്ക്കകത്ത് ഒരു ബുക്കുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. അകത്ത് പുറത്തിരിക്കുന്നത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് പ്രത്യക്ഷമാണ്. അകത്തിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കേണ്ടി വരുന്നതുകൊണ്ട് അവിടെ നേരിട്ടറിയാൻ കഴിയുന്നില്ല. മേശയ്ക്കകത്തിരിക്കുന്ന പുസ്തകത്തിന് മേശ തടസ്സമായിരിക്കുന്നു. ഇരുള മുറിയിലിരിക്കുന്ന പുസ്തകത്തിന് ഇരുള തടസ്സമായിരിക്കുന്നു. ഇത്തരം തടസ്സങ്ങളുള്ളതുകൊണ്ട് അതിനെ നേരിട്ടറിയാൻ കഴിയും. അവിടെ വിശ്വസിക്കേണ്ടി വരും, അവിടെയുണ്ട്, ഞാൻ മുമ്പ് ഇതിനകത്ത് വച്ചതാണ്, അവിടെ നിന്ന് എടുത്തിട്ടില്ല, അതുകൊണ്ട് അതവിടെ ഉണ്ടായിരിക്കും, ഉണ്ടാകണം. വിശ്വസിക്കേണ്ടി വരുന്നതുകൊണ്ട് ഇനി അത് മറ്റാരെങ്കിലും എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതവിടെ ഇല്ല, ഉറപ്പിക്കാൻ മതി. അത് വെച്ചതുകൊണ്ട് അവിടെ ഇരിക്കണമെന്നൊന്നുമില്ല, അവിടെ വിശ്വാസത്തെ. സദനുഭവം അങ്ങനെ വിശ്വാസത്തെ ആശ്രയിക്കുന്നതാണ്. മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം സത്താണ്. പുസ്തകം അസ്ഥിധാരണയും വിശ്വാസത്തിന്റെ പ്രശ്നം എന്തുകൊണ്ടത് അനുഭവമാണ്, അത് അറിവാണ്. അറിവിൽ സംശയങ്ങളില്ല, ഇങ്ങനെ സംശയങ്ങളില്ലാത്ത അറിവ്, ദോഷമില്ലാത്ത അറിവ് അത് വിശ്വാസത്തെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് അതിനെ പ്രത്യക്ഷം എന്ന് പറയുന്നു. പ്രത്യക്ഷം ഒരിക്കലും വിശ്വാസത്തെ ആശ്രയിക്കുന്നു. ഗുരുവിന്റെ ഉള്ളിലിരിക്കുന്ന പാപ പുണ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പുറമേ നിന്ന് നോക്കുന്നവരും അത് മനസ്സിലാകത്തില്ല. പുണ്യവാനാണെങ്കിൽ നമുക്ക് പറയും അയാൾ സുരക്ഷനാണ്, ദിവ്യനാണ്, പുണ്യമുണ്ടെന്ന്. പാപമുണ്ടെങ്കിൽ പറയുമോ അയാൾ ദുഷ്ടനാണ്, പാപിയാണ്. ഇത് കേവലം വിശ്വാസമാണ്. എന്തുകൊണ്ട്? പുണ്യപാപങ്ങൾ പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട് വ്യക്തിയുടെ സദാത്മഭാവങ്ങളും വ്യക്തമല്ല, പ്രത്യക്ഷമല്ല. വിശ്വാസത്തെ ആശ്രയിക്കേണ്ടത് പുണ്യപാപങ്ങൾ അതീന്ദ്രിയമായതുകൊണ്ട്. ഇതങ്ങനെയല്ല, ഇത് പ്രത്യക്ഷമാണ്. പക്ഷെ ഒരു വ്യത്യാസം, ലവണം പോലെ അത് കണ്ണുകൊണ്ട് കണ്ടോ വിരലുകൊണ്ട് സ്പർശിച്ചോ അറിയാം. ജലത്തിൽ കലർന്നു കഴിഞ്ഞാൽ അതിനൊന്നും പറയും. മറ്റൊരു ഉപായത്തിലൂടെ അറിയും. ഇവിടെയും മറ്റൊരു ഉപായം പ്രധാനാന്തരം ഹൃദയശുദ്ധിയിലൂടെ അറിയും. ഹൃദയശുദ്ധിയിലൂടെ അറിയേണ്ടതിന് അതിലൂടെ തന്നെ അറിയണം. ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റത്തില്ല, ബുദ്ധിയുടെ അഭ്യാസം കൊണ്ട് അറിയാൻ പറ്റത്തില്ല, അത് സാധ്യമല്ല. അതെ, കണ്ണുണ്ട്, മുമ്പിൽ സാധനമുണ്ട്, പക്ഷെ അറിയാൻ പറ്റുന്നില്ല ഇത് ഉപ്പാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇന്ദ്രിയത്തിന് അതിനുള്ള സാമർഥ്യമില്ല, ചക്ഷു ഇന്ദ്രിയത്തിന്. പക്ഷെ അതേ സാധനം തന്നെ സ്പർശനേന്ദ്രിയാണ്. അതുപോലെ ഇവിടെ സംഭവിക്കുന്നു, അതാണ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അത് പ്രകാരാന്തരത്തിൽ അറിയാം. അതിന് തത്വജ്ഞാനമൊന്നും യഥാർത്ഥ ജ്ഞാനം ജഗത് സന്മയമാണ്. ജലം ലവണമയമാണ് എന്നറിയുന്നുണ്ട്. ജലം ലവണമയമായിരിക്കുന്ന പോലെ ജഗത് സന്മയമായിരിക്കും എന്നറിയുന്നു. അത് പ്രത്യക്ഷമാണ്, കൽപ്പിക്കുന്നതിന്, ഭാവന ചെയ്യുന്നതിന്. പക്ഷെ പ്രകാരാന്തരേണ ഈ ബുദ്ധിയുണ്ടല്ല, പ്രാകൃത ബുദ്ധിയുണ്ടല്ല, സദർത്ഥദനുഭവമുള്ള ബുദ്ധിയുണ്ടല്ല, ഇവിടെ എന്താണ്? ജനൻ ലവണമയമാണ്, പക്ഷെ അതറിയാൻ പറ്റുന്നില്ല. സ്വയം അതറിയാൻ പറ്റുന്നില്ല. ഒരാളെ ബോധിപ്പിക്കേണ്ടി വന്നു, ഇനി അതൊന്ന് രുചിച്ചു നോക്കുക. അതിനൊരാൾ തയ്യാറായില്ലെങ്കിൽ ജനം കണ്ടു അടുത്ത് പറയും മേധാവി പുരുഷോ വിദ്വാൻ. അടുത്ത് ഇനി പറയും മേധാവി അല്ലെങ്കിൽ ജനത്തിൽ അവൻ ഒപ്പിട്ട് വെച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോ അവിടെ ഒപ്പില്ല, തീരുമാനിച്ച് ഇവിടെ ഒപ്പില്ല. അതിനപ്പുറം അവന് ചിന്തിക്കാൻ ശേഷിയില്ല. ഒന്നും അറിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ബോധിപ്പിക്കുന്നു. ഒരാൾ ബോധിപ്പിക്കുന്നു. എങ്ങനെ ബോധിപ്പിക്കുന്നു? നീ അതിനെ ഇന്ന തരത്തിലാണ് അറിയേണ്ടത്. ഇപ്പൊ നീ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലല്ല അതിനെ അറിയേണ്ടത്. അതിനറിയേണ്ടതിന് അതിൻ്റെതായ വഴിയുണ്ട്. ഇവിടെ പറഞ്ഞു നീ ആചമനം ചെയ്ത് അറിയുക. കണ്ടറിയാൻ ശ്രമിക്കരുത്, തൊട്ടറിയാൻ ശ്രമിക്കരുത്. അതുപോലെ ഇവിടെ അതിൻ്റെതായ വഴിയെ നിർദ്ദേശിച്ചു. സർവസത്മയം തന്നെ പക്ഷെ ഉറപ്പുവരുത്തണം. ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശുദ്ധമായ ഹൃദയം കൊണ്ട് അതിനെ അറിയുക. അത് ഹൃദയത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് എന്താ? മുഖ്യമായിട്ടുള്ള ശുദ്ധി ഇത് തന്നെയാണ്. അജ്ഞാനത്തം സ്ഥിതി ദോഷങ്ങളില്ലാതിരിക്കുകയാണ്. അതിന്റെ പാകപ്പെടൽ ബുദ്ധിക്കുണ്ടായി, അതാണ് ആ ബുദ്ധിയിലെ രാഗദ്വേഷാദികളില്ലാതിരിക്കുന്നത്. രാഗദ്വേഷാദികൾ ഇല്ലാതിരിക്കുന്ന തരത്തിൽ ബുദ്ധി പാകപ്പെട്ട അതിന്റെ പരിഭാഗത്തിൽ അജ്ഞാന സംശയ ദോഷങ്ങൾ സ്വയം ഇല്ലാതാകുന്നു. ആ ബുദ്ധിയിൽ ഇവിടെ സത്ത് പ്രകാശിക്കുന്നു. അപ്പോൾ പറയുന്നു ബുദ്ധി കൊണ്ട് അറിഞ്ഞു എന്ന് പറയുന്നു. അല്ലാതെ നമ്മൾ വിഷയങ്ങളെ അറിയുന്നത് പോലെ അതിനെ അറിയില്ല, ഉപ്പിനെ അറിയുന്നത് പോലെ അതിനെ അറിയാൻ പറ്റത്തില്ല, രുചിച്ചറിയാൻ പറ്റത്തില്ല. യോഗ്യമായ ബുദ്ധിയിലൂടെ അത് പ്രകാശിക്കുന്നു. എപ്പോ ബോധിപ്പിക്കും, അത് ബോധ്യപ്പെടുന്നു. അതാണ് ബോധിപ്പിക്കുമ്പോൾ അത് ബോധ്യപ്പെട്ട അതിൽ നിന്ന് ബുദ്ധിയുടെ ശുദ്ധി. അതാണ് ബുദ്ധിയുടെ ശുദ്ധി എന്ന് പറയുന്നത്. അത് ബോധ്യപ്പെടുന്നവന്റെ സ്വാനുഭവം. ഉപ്പിന്റെ രസം എന്ന് പറയുന്നത് ഉപ്പിനെ രുചിച്ചവന്റെ സ്വാനുഭവം, അവന്റെ അനുഭവം. ഇതാവത്തിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് അവനോട് പറഞ്ഞതേയുള്ളൂ. പറഞ്ഞു ഇത് ഉപ്പാണ്, ജലത്തെ ചൂണ്ടിക്കാണിച്ചു മനസ്സിലായി. കാരണം ഇന്നലെ വരെ കണ്ടതല്ല ഇത്. അവിടെ പിന്നെ ഒരു യത്നത്തിന്റെ ആവശ്യം വരും. ഉപദേശം കൊണ്ട് മാത്രം കാര്യമല്ല, യത്നം വേണം, പ്രയത്നം വേണം. അതിനെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള ഉപായാന്തരം, അതാണ് പ്രയത്നം. ഇവിടെ എന്ത് ചെയ്തു? ആശമനം. അത് പ്രയത്നമാണ്. തന്റെ ഭാഗത്ത് നിന്ന്, ശിഷ്യന്റെ ഭാഗത്ത് നിന്ന്. അതടുത്ത് പറയും, ഉപദേശിച്ചു പക്ഷെ ഗ്രഹിക്കുന്നില്ല. അപ്പോ അത് ശ്രോതാവിന്റെ ഭാഗത്ത് നിന്നതിനുള്ള ഒരു യത്നം ആവശ്യമാണ്, മനനം ആവശ്യമാണ്. ആശമനം ചെയ്യാതെ ഇങ്ങനെ ഒപ്പന്നറിയുന്നു. യത്നം അവിടെ ആവശ്യമുണ്ട്. യത്നമല്ല ശരിക്കും ഫലം കൊടുക്കുന്നത്. അറിവുള്ളിലല്ലേ വരുന്നത്? ഇപ്പൊ എന്നിവിടെ അറിഞ്ഞു, അവന്റെ ഉള്ളിൽ അറിഞ്ഞു, അവന്റെ അന്തക്കരണത്തിലാണ് അറിഞ്ഞത്. ജലത്തിലല്ല അറിഞ്ഞു, ജഡമായ ജലത്തിൽ അറിവുണ്ടായതല്ല, അവന്റെ അന്തക്കരണത്തിൽ അച്ഛേദനിലാണ് അറിവുണ്ടായത്. അതുപോലെ ഇവിടെയും സത്തിനെ സംബന്ധിച്ച് ആന്തരികമായി അന്തർമുഖമായി അറിയുന്നു. അത് ഇവിടെ പറഞ്ഞ് പ്രത്യക്ഷീകരണം, പ്രത്യക്ഷമാണ്. അജ്ഞാനാദി കാര്യങ്ങളില്ലാതെ, സംശയങ്ങളില്ലാതെ, ഭൂയേ ഭഗവാൻ വിജ്ഞാപേതു, ഇങ്ങനെ വരുന്ന ഈ ചോദ്യങ്ങളില്ലാതെ അത് പ്രത്യക്ഷമായാലേ പറ്റൂ. അവന് വിശ്വാസത്തിനൊന്നും പറ്റത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്നു, ഗുരു പറഞ്ഞു ഈ സത്താണ്, ഞാൻ ബ്രഹ്മമാണ്, ആത്മാവാണ്, ഈശ്വരനാണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. തനിക്കത് ബോധ്യം വരത്തില്ല. തനിക്കവിടെ ബോധ്യം വരും. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ആ ബോധ്യം വരുത്തുന്നതിന് മുമ്പ് പറഞ്ഞ ശ്രദ്ധാദി ഘടകങ്ങളെല്ലാം സഹായിക്കുന്നു. നിശ്ചിന്തനാകുന്ന ആവശ്യത്തിന് ആന്തരികമായി അത് ഇവിടെ സത്ത്, പിന്നെ സത്തിന്റെ ബോധ്യം, അങ്ങനെ പലതൊന്നും സംഭവിക്കുന്നു. വിഷയഗ്രഹണത്തെ പോലെ അല്ല അദ്വൈത ഗ്രഹണമെന്ന് പറയുന്നത്. കാരണം വിഷയഗ്രഹത്തിൽ പലത് സംഭവിക്കുന്ന എന്താണോ, ഇവിടെ നാനാത്വമുണ്ട്. നാനാത്വത്തെ ഗ്രഹിക്കുമ്പോൾ വിഷയം വേറെ, വിഷയത്തിന്റെ അറിവ് വേറെ, അറിയുന്നവൻ വേറെ, ഈ തരത്തിലെല്ലാം നീ. അതൊന്നും ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചാലും നടക്കില്ല. നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുള്ള എന്താണ്? ഇതിനൊക്കെ അറിയുന്നത് പോലെ ആത്മാവിനെ അറിയുന്നു, സത്തിനെ അറിയുന്നു. അങ്ങനെ ഞാൻ അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ജ്ഞാനിയല്ല, സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ തറവിൽ ജ്ഞാനികളാണ്. പക്ഷെ അങ്ങനെ അല്ലാന്ന് തീരുമാനിച്ചത് മാറ്റിയാൽ മാത്രം മതി, പ്രത്യേകിച്ച് അങ്ങനെ ആകേണ്ട കാര്യമില്ല. ഒരാൾ സ്വയം അന്ധനാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, അന്ധത മാറ്റുകയേ ഉള്ളൂ. വേറെ വഴി തിമിര ശസ്ത്രക്രിയ അങ്ങ് വിളിച്ചങ്ങ് കിട്ടും. അതുപോലെ ഇവിടെ ഈ അജ്ഞാന സംശയ വിവരങ്ങളെ മാറ്റുക എന്നുള്ളതേ ഭക്ഷ്യകാരൻ അങ്ങ് പറയും. ആരോപണം നിവൃത്തി അപോഹം എന്നെല്ലാം പറയുന്നത് അത് തന്നെയാണ്. അതാണ് തത്വജ്ഞാനത്തിന്റെ നില. അതിനുള്ള ഉപായാന്തരം എന്ന് പറയുന്നു. അപ്പൊ അത് ഉപായാന്തരത്തിലൂടെ പ്രത്യക്ഷമാക്കുക എന്നാണ്. അങ്ങനെ പറഞ്ഞു പഥമിതി ലവണമിതി. ലവണം തന്നെ ഒരു സംശയമില്ല. പറയുന്നു ദൈവം അഭിപ്രായ പരിത്യജ്യ ഏതദൂതകം ആചമ്യ അധ ഉപസീതഥ. പറഞ്ഞ നെയ്വെള്ളം കൊണ്ട് ദൂരെ കളയും, ഉപ്പും മണ്ണുമെല്ലാം കളഞ്ഞു. എന്നിട്ടോ? എന്നിട്ട് എന്റെ അടുത്ത് വരിക. ഇതി തഥാചകാര ലവണം പരിത്യജ്യ പിതൃസമീപം ആചകാമ. ഇതമജനം ബ്രുവൻ തദ്ദക്ഷണം തസ്മിന്നേവതേ യത്മയാ രാത്രോ ക്ഷിപ്തം ശിശു നിത്യം സംവർത്തതേ വിദ്യമാനമേവ തത്സമ്യക് വർത്തതേ നിത്യമുക്തബന്ധം തംഭോവാദ്യ പിതാ. വെള്ളമെല്ലാം പരീക്ഷണം അവസാനിപ്പിക്കും. എന്നിട്ട് വരിക. എന്താണ് പരീക്ഷണത്തിൽ തെളിഞ്ഞത്? പറഞ്ഞു ഉപ്പത് നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല, അത് സത്യമാണ്, എന്റെ അനുഭവമാണ്. പക്ഷെ അതവിടെയുണ്ട്. ഞാൻ മറ്റൊരു ഉപായത്തിലൂടെ ശ്രമിച്ചപ്പോ എനിക്കതിനെ പ്രത്യക്ഷമാക്കാൻ കഴിഞ്ഞു. അനുഭവം പ്രത്യക്ഷമായി, ലവണാനുഭവം എനിക്ക് ബോധ്യമായി. ഉപദേശം കൊണ്ട് എനിക്കിതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഉപായ അന്തരത്തിലൂടെ ശ്രമിച്ചാൽ അത് കഴിയും. എന്തൊക്കെ തന്നെ ശുദ്ധിയാകണം ഇവിടുത്തെ ഉപായാന്തരം, ഹൃദയ വിശുദ്ധി. അതിലൂടെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഇത് ഗ്രഹിക്കാൻ പറ്റും. അത് ഹൃദയ ശുദ്ധി എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിന്റെ രാഗദോഷാദികൾ മാറുക, അതിൽ നിന്ന് അജ്ഞാന സംശയ വിവര്യങ്ങൾ മാറുക. അങ്ങനെ അങ്ങനെ ഇത് ബോധ്യപ്പെടും. ചിലർക്ക് സംശയം വരും, അജ്ഞാന സംശയ വിവര്യങ്ങൾ മാറിയിട്ട് നിന്ന് ബോധ്യപ്പെടുക. ബോധ്യപ്പെട്ടാലേ അത് മാറത്തുള്ളൂ. ഇതിന്റെ പ്രത്യക്ഷം എന്ന് പറയുന്നത് അജ്ഞാനാദികൾ ഇല്ലാതിരിക്കുകയാണ്. പ്രത്യക്ഷമായാലല്ലേ അജ്ഞാനാദികൾ ഇല്ലാതാകും. അങ്ങനെ സംശയം. ഇതൊക്കെയാണ് ദോഷങ്ങൾ. ഈ ദോഷമോ മാറേണ്ട ശൂന്യമായ ഒരു സംശയമാണ്. ബുദ്ധിയുടെ വെറും കസരത്താണ്. അത്തരം സംശയങ്ങൾ തന്നെ ഇതിന് തടസ്സമായി നിൽക്കുന്നു. അജ്ഞാനം നശിക്കണം, ജ്ഞാനം വരാതെ നശിക്കണം. ജ്ഞാനം വരുന്നില്ല എന്നുള്ള അജ്ഞാനം തടസ്സമായിരിക്കുന്നു. ഇതെങ്ങനെ ശരിയാണ്? വെറും കേവല യുക്തിയാണ് തർക്കം. അതിലൂടെ തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് തർക്കത്തിലൂടെ നിഷ മതി തർക്കേണ നാപനേയ ആപനേയ. നിങ്ങൾ വെളിച്ചത്തെ കാണുന്നുണ്ട്. വെളിച്ചം കാണുന്നവൻ ഒരിക്കലും ചിന്തിച്ച സമയങ്ങളെ ആരുടെ വെളിച്ചത്തിന്റെ മുമ്പിൽ നിന്ന് എന്താണ് ഈ വെളിച്ചം എങ്ങനെ ഉണ്ടായി, ഇരുട്ട് മാറിയപ്പോ വെളിച്ചം കടന്നു വന്നതാണോ, അതോ വെളിച്ചം വന്നിട്ട് ഇരുട്ടിനെ മാറ്റിയതാണോ? ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ചിന്തിച്ചിട്ട് ആവശ്യം അങ്ങനെ ചിന്തിക്കാം, ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. അതിനൊരു യുക്തിയുണ്ട് ചിന്തിക്കുന്നതിന്. ഒരു യുക്തിയുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. എന്താണോ വെളിച്ചം മാറിയപ്പോഴാണോ, വെളിച്ചം വഴിമാറി കൊടുത്തപ്പോഴാണോ, ഈ ഇരുള് വഴിമാറി കൊടുത്തപ്പോഴാണോ ഈ വെളിച്ചം വന്നത്? അതോ ഈ വെളിച്ചം ഇങ്ങനെ വന്നിട്ട് ഇരുട്ടിനെ മാറ്റിയതാണ്? എത്ര കാലം ചിന്തിക്കും ഇതിന്റെ ഉത്തരം കിട്ടാൻ? നിശ്ചിതമായ ഉത്തരം ഇതിന് നമ്മൾ കരുതുന്ന യുക്തി എന്നാണ്. ഇതിന് യുക്തിയല്ല, നമ്മുടെ അനുഭവം എന്താണോ, വെളിച്ചത്തിന് ഇരുളില്ല, ഇരുളിൽ വെളിച്ചമില്ല, ഇതാണ് അനുഭവം. പക്ഷെ അനുഭവത്തിനപ്പുറം കടന്നു പോവുകയാണ് യുക്തി. എന്നുവെച്ചാൽ അനുഭവത്തെ വിട്ടിട്ട് യുക്തിയുടെ പിറകെ പോകും. പക്ഷെ അതൊരു പ്രയോജനമില്ല. ഇതിനാണ് മായ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സത്തിനെ കുറിച്ച് പറയുന്നത് സദാപരോക്ഷമാണ്. ആ സദാപരോക്ഷമായിരിക്കുന്നതിന് വിട്ടിട്ട് മറുവശത്തേക്ക് അങ്ങനെ പോകാറുണ്ട്. അതാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇരുള് പോയിട്ട് വെളിച്ചം വന്നു, അത് വെളിച്ചം വന്നിട്ട് ഇരുളിനെ മാറ്റി കുത്തർക്കമെന്ന് പറയും. അനാവശ്യമായ ചിന്ത, ഇത്തരം അനാവശ്യമായ ചിന്തകൾ ഇതിനാണ് വികല്പമെന്ന് പറയും. ഇതാണ് ഇതിനെ തടസ്സമായി നിൽക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ ചിന്തിച്ച് ബുദ്ധിയെ കുഴയ്ക്കുമ്പോഴും ആ വെളിച്ചം കണ്ടുകൊണ്ടേയിരിക്കും, കണ്ണു വെളിച്ചത്തെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. സാക്ഷാത്കാരം എന്ന് പറയുന്നത് സദാ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് സാക്ഷാത് പരോക്ഷ. പക്ഷെ അവിടെ തന്നെ ഇത്തരം ചിന്തകൾ അതിനെ മറച്ചുകൊണ്ട് ഇരിക്കും, വികല്പങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രകാശത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളുടെ മനസ്സിന് ഇങ്ങനെയുള്ള വികല്പങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ പ്രകാശത്തിന്റെ അനുഭവത്തിൽ മനസ്സിന്റെ വികല്പങ്ങൾ ഒരു അപൂർണതയുണ്ടാകും, ആശയക്കുഴപ്പത്തിലുണ്ടാകും. പ്രകാശത്തിനൊന്നും സ്പർശിക്കാൻ പറ്റത്തില്ല, മനസ്സിലുണ്ടാവുക ആശയക്കുഴപ്പം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആശയക്കുഴപ്പങ്ങളെല്ലാം മനസ്സിന്റെ തലത്തിൽ, സത്തിന്റെ തലത്തിലല്ല. സത്ത് ഏകരൂപത്തിൽ തന്നെ അതുകൊണ്ട് പറയുന്നത് എന്താ, ഇതെല്ലാം കളയുക, ഉപ്പും വെള്ളവും എല്ലാം കളയുക, എന്നിട്ട് വരിക എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുക. പറയുന്നു അതിനൊരു മാറ്റമില്ല, സദാ ഉണ്ടായിരുന്നു. ജലത്തിൽ വിലയിക്കുന്നതിന് മുമ്പും ജലത്തിൽ വിലയിച്ചതിന് ശേഷവും അത് അത് തന്നെയാണ്. ഇവിടെ സത്തിനെ കുറിച്ച് പറയുന്ന എന്താണോ അത് ഏകീഭവിച്ചു സുഷുപ്തി. ഭക്ഷ്യകാലം പറയും കുറച്ചുകൂടെ പറഞ്ഞു മൂർച്ചയിട്ട് മരണത്തിലെല്ലാം അത് ഏകീഭവിച്ചു. എന്നുവെച്ചാൽ ഉപ്പ് ഉപ്പായി തന്നെ ഇരുന്നു, എന്നിട്ട് മാറ്റവും വന്നു. അത് അപരോക്ഷമായി തന്നെ ഇരുന്നു, അത് പ്രകാശിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അത് ജലത്തിലേക്ക് കലർന്നു, ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വന്നു. അതുകൊണ്ട് അതിനെന്തെങ്കിലും മാറ്റം വന്നു. അതുകൊണ്ടാണ് ആച്ചമനഞ്ഞത്. അത് നീ അനുഭവിച്ചു തന്നു, ഒരു മാറ്റവും വന്നില്ല. ഉപ്പിന്റെ സ്വഭാവത്തിനൊരു മാറ്റവും വന്നു, പക്ഷെ അവിടെ അതിന്റെ പ്രതീതി വേറൊരു തരത്തിലായിരുന്നു, കേവല അപരോക്ഷം. അവിടെ ആച്ചമനത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ പറയും പ്രത്യക്ഷം, ഉപ്പകോടോ പ്രത്യക്ഷമായിരുന്നു എന്ന് നമ്മൾ പറയും. രണ്ടാമതത് പ്രത്യക്ഷം തന്നെ, എന്നാലും ആദ്യത്തെ പ്രത്യക്ഷത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അവിടെ ചക്ഷുരിന്ദ്രിയം കൊണ്ട് അതിനെ ഗ്രഹിക്കുന്നു, പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ. രണ്ടാമത് ആഗമനം ചെയ്യുന്നു. ഇവിടെ അതിനെ അറിയണമെങ്കിൽ ഉപായാന്തരത്തെ ആശ്രയിക്കും. സുഷുപ്തിയിൽ ഉപായാന്തരമൊന്നും വേണ്ട, അത് കേവലം അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അത് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഇവിടെ അറിയണം, ജാഗ്രതത്തിൽ അറിയണം, ഉപായാന്തരത്തിലൂടെ അറിയണം. അതാണ് അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത്. രുചിച്ചോ മണത്തോ എന്തെങ്കിലും ഉപായത്തിലൂടെ തന്നെ അറിയണം. ഇവിടെ യത്നം ആവശ്യം, പ്രയത്നം ആവശ്യമുണ്ട്. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ജലത്തിൽ ഉപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പറയാൻ കഴിയുമോ ഇവിടെ ഉപ്പില്ലാന്ന്? ബുദ്ധി അത് അനുവദിക്കുമോ? ബുദ്ധി അത് അനുവദിക്കത്തില്ല. അങ്ങനെ പറയാം, ഇത് ലവണമയം തന്നെ ഈ ജലം, ഇത് സന്മയം തന്നെ ഈ ജഗത്ത് എന്നേ അറിയാൻ കഴിയും. മറ്റൊരു തരത്തിൽ അതിനെ ഇവിടെ പിന്നീട് ഒരു സംശയം, പിന്നീട് ഒരു വികല്പം അത് വരത്തില്ല. യത്നം വന്നു കഴിഞ്ഞാൽ ഉപായാന്തരത്തിലൂടെ അതിനെ ഗ്രഹിച്ചാൽ അവിടെ അനുഭവം എന്ന് പറയുന്നത് അജ്ഞാന സംശയ വിവര്യങ്ങൾ നീങ്ങുക എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെ. ഇരുള് മാറുക, വെളിച്ചം വരിക, വെളിച്ചം മാറിയിട്ട് ഇരുള് വരിക, വെളിച്ചം വന്നിട്ട് ഇരുട്ടിനെ നശിപ്പിക്കുക, ഇതൊക്കെ താല്പര്യം ഒന്ന് തന്നെ. താല്പര്യം ഒന്നേ ഉള്ളൂ, എന്താണ്? അവിടെ വെളിച്ചം മാത്രം, ഇരുളില്ല. അതുപോലെ ഇത് തന്മാത്രം, ഇതെന്ത് ചെയ്തു? ഗുരുവിന് നേരത്തെ അറിയാം, ആ ജലത്തിലും ഇപ്പൊ തന്നെ. ശിഷ്യനതറിയാൻ വേണ്ടി പരീക്ഷണം വേണ്ടി, പരീക്ഷ വേണ്ടി, അതാണ് അയാൾ ആചമനം ചെയ്തു. അത് എന്നെ ഇവിടെ സംഭവിക്കുന്നു. ഗുരു തന്നെ ബോധിപ്പിക്കുന്നു സദാത്മേകത്വം നിയത്വത്താണ്. ശിഷ്യനെ പരീക്ഷിച്ചറിയുന്നു, മനനാദികളിലൂടെ അതിനെ ബോധ്യപ്പെടുന്നു.